بسم الله الرحمن الرحيم.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين وعلى التابعين ومن تبعهم بإحسان إلى يوم الدين. ثم أما بعد، സഹോദരൻ മാരെ, മേലായ റബ്ബിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്നത്തെ നമ്മുടെ ഈ മിമ്പറിലെ വിഷയം, നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കി ജീവിതത്തിൽ ശ്രദ്ധിക്കുകയും ജീവിതത്തോട് നമ്മൾ പ്രതികരിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് അല്ലാഹു സത്യം ചെയ്ത് അറിയിച്ചത് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫി കബദ്, പ്രയാസങ്ങളെ പ്രതിസന്ധികളെ പ്രതികൂലങ്ങളെ തരണം ചെയ്യുന്ന നിലക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൗതിക ജീവിതത്തിൽ പ്രതികൂലാവസ്ഥകൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ പല നിലക്ക് പല രീതിയിൽ വായിക്കേണ്ടവനും അനുഭവിക്കേണ്ടവനുമാണ് മനുഷ്യൻ. ആ ഒരു പക്ഷവായനയിൽ വിചാരിക്കണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. ഇവിടെ നമ്മളുടെ നിത്യജീവിതത്തിൽ നാമായി വരുന്ന പ്രശ്നങ്ങളിൽ മനസ്സിലാക്കേണ്ടത്. പക്ഷേ എന്നും പ്രതികൂലാവസ്ഥ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്നീ പറഞ്ഞതിനൊരിക്കലും അർത്ഥമില്ല. അറബികൾ പറയാറുണ്ട്, ദവാമുൽ ഹാൽ മിനൽ മുഹാൽ, ഒരവസ്ഥ തന്നെ തുടരുക, നിത്യമാവുക എന്നുള്ളത് അസംഭവ്യമാണ്. ഒരേ അവസ്ഥ അത് നിലനിൽക്കില്ല. അതിന് മാറ്റങ്ങൾ സ്വാഭാവികമാണ്. അത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല ഉണർത്തിയതുമാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഞെരുക്കമുണ്ട് എങ്കിൽ അതോടൊപ്പം എളുപ്പവുമുണ്ട്. ഞെരുക്കത്തിന്റെ നാളുകൾ അത് അനന്തരമാക്കുന്നത് എളുപ്പത്തിന്റെ നാളുകളെയാണ്. അപ്പോൾ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ടായാൽ അതിനൊരു നൈതികത ഇവിടെ പറയപ്പെട്ടിട്ടില്ല. പ്രത്യുതത്തിനപ്പുറം ക്ഷേമങ്ങൾ, ധന്യതകൾ, എളുപ്പങ്ങൾ അനുഭവിക്കാനും വായിക്കാനുമുണ്ട് എന്നതാണ്. ഇവിടെ ദുനിയാവിൽ പലരും രോഗാവസ്ഥയിലാണ് എങ്കിൽ ആരോഗ്യമുണ്ട്, ഞെരുക്കമാണ് എങ്കിൽ ആശ്വാസമുണ്ട്, ദാരിദ്രാവസ്ഥയിലാണ് എങ്കിൽ അതിനപ്പുറം ഐശ്വര്യം പറയപ്പെട്ടിട്ടുണ്ട്. പരീക്ഷണങ്ങളിലാണ് എങ്കിൽ പരീക്ഷണങ്ങളില്ലാത്ത നാളുകൾ പറയപ്പെട്ടിട്ടുണ്ട്. സച്ചരിതർ, അതിന്റെ ചരിത്രങ്ങൾ നമ്മളോട് പറഞ്ഞു. അവരുടെ ജീവിതങ്ങൾ സച്ചരിതങ്ങളായി നമുക്ക് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തു. നമ്മൾ ഉദാഹരണങ്ങൾ പലത് കേട്ടു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട്, യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട്, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട്, യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട്, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ചരിത്രങ്ങൾ ശ്രവിച്ചു. അത് നമ്മൾ വായിക്കുന്നത് ഇതിന്റെ ഉദാഹരണങ്ങളായി തന്നെയാണ്. യൂസുഫ് അലൈഹിസ്സലാം ഏറെ വാത്സല്യത്തിൽ സ്നേഹനിധിയായ ഒരു പിതാവിന്റെ തണലിൽ ജീവിക്കവെയാണ് അദ്ദേഹം പൊട്ടക്കിണറ്റിലേക്ക് എടുത്തെറിയപ്പെടുന്നത്. അവിടെ നിന്ന് അദ്ദേഹം എടുക്കപ്പെടുകയും ഈജിപ്തിലെ ചന്തയിൽ തുച്ഛമായ ഫഷറൌഹ് ബിസമനിൻ ബഖ്സിൻ, വളരെ തുച്ഛമായ വിലക്ക് വിൽക്കപ്പെടുന്ന ഒരു വൃത്യനായി അടിമയായി മാറുന്നത്. അസീസിന്റെ ഈജിപ്തിലെ കൊട്ടാരത്തിൽ അദ്ദേഹം തന്റെ അഭിമാനത്തിൽ പരീക്ഷിക്കപ്പെട്ടത്. അതിനപ്പുറം അദ്ദേഹത്തിന് അഴികൾ എണ്ണേണ്ടി വന്നത്. അപരാധിയായി ഫലബിസഫിസ്ജിനിബിദ് ആസിനീൻ, വർഷങ്ങൾ അദ്ദേഹത്തിന് അഴികൾ എണ്ണേണ്ടി വന്നു എന്നുള്ളതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്, വകദാലിക മക്കന്നാലി യൂസുഫ ഫിൽ അർദ് യതബവ്വഉ മിൻഹു ഹൈസു യശ വനുസീബു ബിറഹ്മത്തിനാ മൻ നശ. എന്താ അള്ളാഹു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഈജിപ്തിന്റെ മണ്ണിൽ അവസരങ്ങൾ നൽകി, സ്വാധീനമേകി. എങ്ങനെ? യതബവ്വഉ മിൻഹു ഹൈസു യശ, അദ്ദേഹം ഉദ്ദേശിക്കും വിധം അദ്ദേഹത്തിന് താമസിക്കുവാൻ, ഭരിക്കുവാൻ ഒക്കെ സൗകര്യപ്പെടുമാറുള്ള സ്വാധീനമാണ് പിന്നീട് നൽകിയത്. ഈ സൗകര്യങ്ങൾ തന്റെ ഉദ്ദേശം നിവർത്തപ്പെടുവാൻ അവസരങ്ങൾ അദ്ദേഹത്തിന് കൈവന്നു. പക്ഷെ അതിനു മുമ്പ് പല നാളുകളും അദ്ദേഹത്തിന് പരീക്ഷണ നിർഭരമായിരുന്നു. പിതാവ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ട നാളുകൾ, ആ നാളുകൾ നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കുമ്പോൾ അദ്ദേഹം വബിയബ്ബത് ഐനഹു മിനൽ ഹുസൻ, ദുഃഖം കാരണത്താൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ വെളുത്തുപോയി എന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ച പോലും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹം കബീം എന്നാണ്. വേദനയും ദുഃഖവും കടിച്ചമർത്തിയുള്ള ജീവിതമായിരുന്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നഷ്ടപ്പെട്ടത് മുതൽ അങ്ങോട്ട് വർഷങ്ങളുടെ നീണ്ട നിരകൾ. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ പരീക്ഷണത്തിന്റെ തീക്ഷ്ണത. പക്ഷേ ആ ചരിത്രത്തിലും നമ്മൾ വായിക്കുന്നു, ഫലമ്മ അൻജാഅഹുൽ ബഷീറു ഫഅൽഖാഹു അലാ വജ്ഹിഹി ഫർതദ്ദ ബസീറ. സുവിശേഷവാഹകൻ ആയിക്കൊണ്ട് ഈജിപ്തിൽ നിന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദൂതൻ വരികയാണ് യൂസുഫിന്റെ ഖമീസുമായി കുപ്പായവുമായി. ആ സന്തോഷവാഹകൻ, സന്ദേശവാഹകൻ യൂസുഫിന്റെ കുപ്പായം യാക്കോബിന്റെ മുഖത്ത് ചാർത്തിയപ്പോൾ ഫർത്തദ്ദ ബസീറൻ, കണ്ണിന് കാഴ്ചയുള്ളവനായി യാക്കൂബ് തിരിച്ചു വരികയാണ് ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി. അപ്പോൾ ദുഃഖത്താൽ വേദനയാൽ കരഞ്ഞ് നാളുകൾ തള്ളി കഴിയേണ്ടി വന്നു യാക്കോബിന്. കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോയി. പക്ഷേ കാഴ്ച തിരിച്ചു കിട്ടി, മക്കളെ തിരിച്ചു കിട്ടി. സമൃദ്ധിയുടെ നാളുകൾ പിന്നീട് വായിച്ച യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം. അയ്യൂബ് രോഗം കൊണ്ട് പിടഞ്ഞു, രോഗം കൊണ്ട് വലഞ്ഞു, ഏറെ പരീക്ഷിക്കപ്പെട്ടു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ ആ രോഗത്തിന്റെ നാളുകൾ അദ്ദേഹം 10-18 വർഷം. പക്ഷേ അയ്യൂബ് ഇസ്നാദ റബ്ബഹു അന്നി മസ്സനി അദ്ദുറു വ അൻത അർഹമുർ റാഹിമീൻ, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രതീക്ഷാ നിർഭരനായിക്കൊണ്ട് തന്നെ ദുആയിരുന്നു. വർഷങ്ങൾ പരീക്ഷണക്കെടുതിയിൽ, രോഗക്കെടുതിയിൽ, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ഫസ്തജബ്ന ലഹു വകശഫ്ന മാ ബിഹി മിൻ ദുർറിൻ, അല്ലാഹു അദ്ദേഹത്തിന്റെ വിളിക്ക് ഉത്തരമേകി, അദ്ദേഹത്തിന്റെ ദുരിതങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല പോക്കി. വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും, നഷ്ടപ്പെട്ട കുടുംബാദികൾ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് തിരിച്ചു നൽകി. സമാനമായി നഷ്ടപ്പെട്ടതിനേക്കാൾ പലതും പകരമായി അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് നൽകി എന്ന് നമ്മൾ വായിക്കുകയാണ്. ഇത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടു. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായി നിയോഗിതനായി പരീക്ഷിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന് ഉത്തരം മൂളാത്ത, ഉത്തരമേകാത്ത ആ ജനതയിൽ നിന്ന് കുണ്ഠിതനായി ദുഃഖഭരിതനായി പലായനം ചെയ്ത അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കടലിലേക്ക് എടുത്തെറിയപ്പെട്ടു. കണ്ണു തുറന്നപ്പോൾ സമുദ്ര അടിയിൽ മത്സ്യത്തിന്റെ വയറ്റിനുള്ളിലാണ്. അന്ധകാരങ്ങൾക്ക് അടിയിൽ ഏകാന്തതയിൽ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞ ആ നാളുകൾ എത്ര ചടുലമായ പരീക്ഷണമാണ്, കഠിനമായ പരീക്ഷണമാണ്. പക്ഷേ അദ്ദേഹം വനാദാഫ് ദുലമാത്ത് അല്ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക് ഇന്നി കുന്തു മിനൽ ളാലിമീൻ, തന്റെ വീഴ്ചയെ എണ്ണി പറഞ്ഞ് അള്ളാഹുവിന്റെ ഏകത്വം സംബന്ധിച്ച്, അള്ളാഹുവിന് മുമ്പിൽ അന്യായം ചെയ്തതിൽ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ കീർത്തിച്ച് പ്രാർത്ഥനാ നിർഭയനായി അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഫസ്തജബ്ന ലഹു വനജ്ജൈനാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അദ്ദേഹത്തിന്റെ വിളിക്ക് അള്ളാഹു ഉത്തരമേകി, ഞെരുക്കത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി കരകയറ്റി എന്ന് വായിക്കുകയാണ്. അവിടെയും പരീക്ഷണങ്ങൾക്കപ്പുറം രക്ഷ കൈവന്ന ഒരു ചരിത്രം ഉദാഹരണം നമ്മൾ വായിക്കുന്നു. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടേത് ഇവരിൽ നിന്നൊക്കെ ഭിന്നമായ മറ്റൊരു പരീക്ഷണക്കെടുതിയാണ്, ഒരു പ്രയാസ മുഖമാണ്. അത് അദ്ദേഹത്തിന്റെ ജീവിത നാളുകളെല്ലാം ഒരു സന്താന സൗഭാഗ്യമില്ലാതെ പരീക്ഷിക്കപ്പെട്ട ചരിത്രമാണ്. വാർദ്ധക്യത്തിൽ അദ്ദേഹം ക്ഷീണിച്ചു, ക്ഷയിച്ചു, അദ്ദേഹം നരച്ചു, ദുർബലനായി. ഖല റബ്ബി ഇന്നി വഹന അൽ അദമു മിന്നി വസ്തഅൽ റസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ റബ്ബി ലാ തദർനി ഫർദ. ഇതൊക്കെ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിളികളാണ്. അദ്ദേഹത്തിന്റെ ശാരീരിക ദൗർബല്യത്തിന്റെ അവസ്ഥ, പ്രായാധിക്യത്തിന്റെ അവസ്ഥ, ഏകാന്തതയിൽ ഒരു സന്താന സൗഭാഗ്യമില്ലാത്തതിന്റെ വിഷമം, അതൊക്കെ നിഴലിക്കുന്ന വിളികളും ദ്വാകളുമാണ് ഇവിടെ ഈ വിശുദ്ധ വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. നീണ്ട നാളുകൾ വാർദ്ധക്യം അതിന്റെ അങ്ങേയറ്റത്തെത്തിയ കാലം വരേക്കും സന്തതിയെ കാംക്ഷിക്കുന്ന, കൊതിക്കുന്ന, ഇച്ഛിക്കുന്ന ദമ്പതികൾക്കത് ലഭിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രയാസങ്ങളുടെ നീണ്ട വർഷങ്ങൾ, അതാണ് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. പക്ഷേ ഈ പ്രയാസങ്ങൾക്കപ്പുറമെല്ലാം അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലീകൃതമായി, മോഹങ്ങൾ പൂവണിയുകയുണ്ടായി, ഉദ്ദേശങ്ങൾക്ക് പ്രാപ്തിയുണ്ടായി. ഫനാദതുഹുൽ മലായികത്തു വഹുവ ഖായിമു യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ മുസദ്ദിഖൻ ബികലിമത്തിൻ മിൻ വസയ്യിദൻ വഹസൂറ വനബിയ്യൻ മിനൽ സ്വാലിഹീൻ. അദ്ദേഹം മിഹ്റാബിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയും മലക്കുകളുടെ ആഗമനം, മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചു പറയുകയാണ്, സക്കരിയ നിങ്ങൾക്ക് യഹ്യ എന്ന് പറയുന്ന കുഞ്ഞുണ്ടാകാൻ പോകുന്നു, അള്ളാഹു നിങ്ങൾക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ കുറിച്ച് സുവിശേഷം അരുളുന്നു. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആ സാഹചര്യത്തിൽ യഹ്യ കുഞ്ഞുണ്ടായി, തന്റെ ആഗ്രഹം ലഭിച്ചു, മോഹം പൂവണിഞ്ഞു എന്ന് നമ്മൾ ഈ ചരിത്രത്തിലും വായിക്കുകയാണ്. ഇതേപോലെ നമ്മുടെ ഹബീബായ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വആലാ അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണത്തിന്റെ കഥകൾ പലതും നമ്മൾ വായിക്കുകയാണ്. ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിച്ചത്, മാനസികമായ പ്രയാസങ്ങൾ അനുഭവിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന് നോവേൽക്കും വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണക്കാരനെന്ന്, സാഹിറെന്ന്, ഷാഹിർ കവിയെന്ന്, കാഹിൻ ജ്യോത്സ്യനെന്ന്, മസ്ഹൂർ മരണബാധയേറ്റവനെന്ന്, മജ്നൂൻ ഭ്രാന്തനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ നബിയിൽ നിന്ന് അന്നത്തെ ജിഹകളെ ഉപയോഗപ്പെടുത്തി ശത്രുക്കൾ പ്രചരണങ്ങൾ നടത്തിയത്. അങ്ങനെയുള്ള നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലായനം ചെയ്തു. മക്കയിൽ നിന്ന് ദൂരപ്പെടുത്തപ്പെട്ട, ഓടിക്കപ്പെട്ട ആ ചരിത്രം വർഷങ്ങൾ പലതെന്നി പ്രവാചകൻ പാലായന ഭൂമിയിൽ കഴിഞ്ഞു. പക്ഷേ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ന ഫതഹ്ന ലക ഫതഹൻ മുബീന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുവ്യക്തമായ വിജയമരുളി പ്രവാചകനെ അനുഗ്രഹിച്ചത്. മക്ക ഫതഹായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് തിരിച്ചു വന്നു. ഇന്നലത്തെ പ്രതിയോഗികളും പ്രതിലോമ പ്രവർത്തകരുമെല്ലാം ഇന്ന് പ്രവാചകന്റെ കീഴിൽ വന്ന അനുയായികളായ, ആജ്ഞാനുവർത്തികളായ ഒരു നാള് പിറന്ന ചരിത്രം. ഇതൊക്കെ നമ്മൾ വായിക്കുകയാണ്. ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് വൃഥാ വായിച്ചിടാനോ വായിച്ച് രസിക്കുവാനോ അല്ലെങ്കിൽ കേവലം ഒരു ആത്മസംതൃപ്തിക്കോ മാത്രം രേഖപ്പെടുത്തപ്പെട്ടത്, ഇതിൽ നമുക്ക് പാഠമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഇതിൽ നമുക്ക് പ്രതീക്ഷ നിർഭരമായ ഒരു ജീവിതം ഉണ്ടാകാനാണ്. എല്ലാവരും ഈ ദുനിയാവിൽ ഇങ്ങനെയാണ്. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദഹൻ ഫമുലാഖി. ഇവിടെ ദുനിയാവിൽ മനുഷ്യന് പ്രയാസത്തിന്റെ കാൽവെപ്പുകളാണ്, പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുള്ള കാൽവെപ്പുകളാണ്. അതിനപ്പുറമാണ് മരണം വരിച്ച് റബ്ബിനെ കണ്ടുമുട്ടുക എന്നുള്ളത് റബ്ബ് വിധിച്ചിട്ടുള്ളത്. ദുനിയാവിന്റെ പ്രത്യേകത ഇതാണ് എങ്കിൽ ആ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഉറപ്പിനും സ്ഥൈര്യത്തിനും ദൃഢതക്കും ചരിത്രങ്ങളെ നമുക്ക് കോറിവെച്ചിട്ടുണ്ട്. ചരിത്രങ്ങൾ നമുക്കായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ ചരിത്രങ്ങളിൽ ഉറ്റുനോക്കി അതിലെ പാഠങ്ങളെ സ്വീകരിച്ച് അങ്ങനെയാണ് ജീവിതത്തിന് നമ്മൾ അർത്ഥകൽപ്പന നൽകേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ പ്രതികരിക്കേണ്ടത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു വായന ജീവിതത്തിന് നൽകുന്നതോടൊപ്പം അനിവാര്യമായും അറിയേണ്ട, മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ കൂടിയുണ്ട്. അതെന്താണ്? ഒന്ന്, താറഫ് ഇലല്ലാ ഫിറഹ യഅറിഫുക ഫിശിദ്ദ. നമ്മളുടെ നല്ല കാലങ്ങൾ അത് നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കണം. എങ്കിൽ നമ്മുടെ നെരുക്കത്തിന്റെയും പ്രയാസത്തിന്റെയും നാളുകളിൽ നമ്മളെ ഓർക്കാൻ അള്ളാഹു ഉണ്ടാകും എന്നുള്ളതാണ്. സുഖജീവിതത്തിന്റെയും ആരോഗ്യ ജീവിതത്തിന്റെയും ക്ഷേമത്തിന്റെയും നാളുകളിൽ റബ്ബിനെ വിസ്മരിച്ചൊരു ജീവിതമാണ് ഉള്ളത് എങ്കിൽ അത്തരക്കാരെ ഓർക്കാൻ റബ്ബുണ്ടാവില്ല അവരുടെ പരീക്ഷണത്തിന്റെ നാളുകളിൽ. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ വായിച്ചു. അതിൽ എവിടെ വെച്ചാണ് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് കുഞ്ഞു വരാൻ പോകുന്നു, യഹ്യ കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നുള്ള സുവിശേഷം വന്നത്? സക്കരിയ മെഹ്റാബിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, മലക്കളുടെ സുവിശേഷം. ഈ മെഹ്റാബുമായി സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ബന്ധം അത് ജീവിതാന്ത്യത്തിൽ. അപ്പൊ മാത്രമല്ല, മെഹ്റാബുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നിസ്കാരവുമായി ബന്ധമാണ്, പ്രാർത്ഥനയുമായുള്ള ബന്ധമാണ്. കുല്ലമ ദഖല അലൈഹ സക്കരിയ അൽ മിഹ്റാബ്, സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം മറിയത്തിന്റെ അടുക്കൽ പ്രവേശിക്കുന്നു. എവിടെയാണ് മറിയം, എവിടെയൊക്കെ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവേശിക്കുന്നത്? മെഹ്റാബിലേക്കാണ്. മെഹ്റാബ് എന്തിനാ? ഇബാദത്തെടുത്ത് കഴിയാനുള്ള സ്ഥലമാണ്. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, ഫഖറജ അലാ ഖൗമിഹി മിനൽ മിഹ്റാബ് ഫഔഹ ഇലൈഹിം അൻ സബ്ബിഹു ബുക്രതൻ വഅശിയ. മൗനവ്രതം ആചരിക്കാൻ പറഞ്ഞു സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിയോട് മൂന്ന് ദിവസം. പക്ഷെ മിഹ്റാബിൽ നിന്ന് ജനതയിലേക്ക് ഇറങ്ങുമ്പോൾ മിണ്ടാൻ പാടില്ലെങ്കിലും സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുക്ക് തസ്ബീഹ് എടുക്കുവാൻ ആംഗ്യ ഭാഷയിലൂടെ ജനങ്ങളോട് അഭിസംബോധന ചെയ്തു എന്നുള്ളതാണ്. എവിടുന്നാ ഇറങ്ങുന്നത്? മെഹ്റാബിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ എന്തിനാ മെഹ്റാബിൽ കയറുന്നത്? എന്തിനാ മെഹ്റാബിൽ നിന്ന് ഇറങ്ങുന്നത്? അള്ളാഹുമായിട്ടുള്ള ബന്ധം വിളക്കുന്നതിൽ, ഇണക്കുന്നതിൽ, അഥവാ ഇബാദത്തിൽ കഴിയുന്നതിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു താല്പര്യം. ജീവിതം അങ്ങനെയായിരുന്നു, പഠിച്ചവനോടുള്ള ഇബാദത്തിൽ ബന്ധം മുറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മെഹ്റാബിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിനുള്ള സന്തോഷ വാർത്ത വന്നു എന്നുള്ളത് നമ്മൾ വായിക്കുമ്പോൾ അള്ളാഹുവിനോട് എത്ര കണ്ട് ബന്ധമുണ്ടോ അതിനനുസരിച്ചായിരിക്കും അള്ളാഹുവിൽ നിന്നുള്ള അരുൾപ്പാടുകൾ, അനുഗ്രഹങ്ങളുടെ അവതീർണതകൾ. വിശിഷ്യ നല്ല കാലങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കുന്ന അവസ്ഥയുണ്ട് എങ്കിൽ ക്ഷാമത്തിന്റെയും ഞെരുക്കത്തിന്റെയും നാളുകളിൽ അതിന്റെ പ്രതികരണങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് കേട്ടു മൂന്ന് പേർ ഗുഹയിൽ അകപ്പെട്ട സംഭവം. ഗുഹയിൽ അകപ്പെട്ട മൂന്ന് പേർ, അവർ രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? അവരുടെ നല്ല കാലങ്ങളിലെ യൗവനത്തിന്റെ തുടിതുടുപ്പിൽ, അവരുടെ ശൂരത്വത്തിന്റെയും കഴിവിന്റെയും നാളുകളിൽ അവർ അള്ളാഹുവിനെ ഭയന്ന് ചെയ്ത അവരുടെ സൂക്ഷ്മ ജീവിതമാണ്. അതിൽ ഒരാൾ മാതാപിതാക്കൾക്ക് ചെയ്ത പുണ്യം, ഒരാൾ സാമ്പത്തിക വിഷയത്തിലുള്ള തന്റെ ആ സൂക്ഷ്മത, ഒരാൾ ലൈംഗികതയിൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ആ പരീക്ഷണത്തിൽ വിജയിച്ചത്, അതാണ് അള്ളാഹുവിന് വസീലയായി സമർപ്പിക്കുന്നത്. മാതാപിതാക്കളെ സംരക്ഷിച്ചു, അതും അത്ഭുതകരമായ വിധം. മാതാപിതാക്കൾക്ക് അവരുടെ ഇഷ്ടം നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ അസാഹസം എടുത്തു പറഞ്ഞു. കുറെ കൂലിക്കാർ കൃത്യമായി വേതനം നൽകുന്നവരാണ്. ഒരാൾ കൂലി വാങ്ങാതെ പോയി, പക്ഷേ അയാളുടെ കൂലി അയാൾക്കായി സൂക്ഷിച്ചു വെച്ചു. ആ സൂക്ഷിച്ചു വെച്ച സ്വത്തിന് പോഷിപ്പിച്ച് അയാൾക്കായി വളർത്തി. അയാൾക്കറിയില്ല തന്റെ കൂലി ഉണ്ട് എന്നുള്ളതല്ലാതെ വേറെ വിവരവും. പക്ഷേ ആ കൂലി പോഷിപ്പിച്ചതും വളർത്തിയതും അടക്കം പിന്നീട് കൂലിക്കാരൻ വന്നപ്പോൾ അയാൾക്ക് നൽകുകയാണ്. അത് അയാൾക്ക് പോലും വിശ്വസിക്കാനാവാത്ത ഒരു ചരിത്രം. താൻ പ്രേമിച്ച, സ്നേഹിച്ച, നാളുകൾ കണ്ണുവെച്ച ഒരു സാന്നിധ്യം എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കുന്ന, തന്റെ ജീവിത സഖിയാകണം എന്ന് കൊതിക്കുന്ന, കാംക്ഷിക്കുന്ന ഒരു പെണ്ണ് അടുത്ത ബന്ധുകൂടിയാണ്. അവളോടൊരു ഇംഗിതം പങ്കിടാൻ ഒരു അവസരം കാത്തു കഴിയുന്ന ഒരു വ്യക്തി, അയാൾ യൗവനത്തിന്റെ നിറവിലാണ്. അവസരം വരികയാണ്. ഇയാളോട് കൈനീട്ടാൻ വിധിക്കപ്പെട്ട ആ പെൺകുട്ടി നിർബന്ധിതാവസ്ഥയിലാണ്. ഇയാൾ എന്ത് ചോദിച്ചാലും അത് നൽകാൻ വിധേയയാണ് ആ പെൺകുട്ടി. കാരണം അത്രമാത്രം ജീവിത പരീക്ഷണങ്ങളിൽ നിർബന്ധിതാവസ്ഥയിൽ വന്ന് കൈനീട്ടിയപ്പോൾ താൻ പ്രതീക്ഷിക്കുന്ന ഇര തന്റെ മുമ്പിൽ കൈനീട്ടിയ സന്ദർഭം, താൻ ചോദിക്കുന്നത് തരുവാൻ തന്റെ മുന്നിൽ ശരീരം സമർപ്പിച്ച പെൺകുട്ടി, അള്ളാഹുവിനെ സൂക്ഷിച്ചോ, അനർഹമായി ഒരു ലൈംഗികത നിനക്ക് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അള്ളാഹുവിനെ കേട്ട് ഓടിയ ആ യുവാവിന്റെ ചരിത്രശുദ്ധി. ഇത് അവർ വസീലയാക്കി അള്ളാഹിനോട് തേടിയത് നമ്മൾ വായിക്കണം. അള്ളാഹുവേ, അന്ന് നിന്റെ പ്രീതി കാംക്ഷിച്ചാണ് ഞാനത് ചെയ്തതെങ്കിൽ എന്നാണ് ഓരോരുത്തരും അള്ളാഹിനോട് പറയുന്നത്. ഞങ്ങൾ അകപ്പെട്ട ഈ ഞെരുക്കം, ഈ പ്രയാസം, ഇതിൽ നിന്ന് ഇനി ഞങ്ങൾക്ക് മോക്ഷം അരുളേണമേ, മോചനം നൽകണമേ എന്ന് ദുആ ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിർജീവാവസ്ഥ വിധിച്ച അനങ്ങാപ്പാറ ഗുഹാമുഖത്തു നിന്ന് മാറി ഗുഹയിൽ നിന്ന് അവർക്ക് വഴി തുറന്നു എന്ന് നമ്മൾ വായിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ രക്ഷയും മോക്ഷവും ആർക്ക് വരും എന്നാണ് നമ്മൾ വായിക്കുന്നത്. അള്ളാഹുവിനെ ഭയക്കുന്നവർക്ക്, സൂക്ഷിക്കുന്നവർക്ക്, വിശിഷ്യ തങ്ങളുടെ ആരോഗ്യത്തിന്റെ, ക്ഷേമത്തിന്റെ, ഐശ്വര്യത്തിന്റെ നാളുകളിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഭയന്നുള്ള ഒരു ജീവിതം, അത് ഈ അള്ളാഹുവിനെ സൂക്ഷിച്ചുള്ള ഒരു ജീവിതം, അത് നമ്മൾ ഈ ദുനിയാവിൽ സംവേദിക്കേണ്ടതുണ്ട്. ദുനിയാവിന്റെ ഈ പറയപ്പെട്ട ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം ഇമാം മുൻദരി വാഫില ഇബ്നുൽ അഫ്ഖർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത സഹീഹായ ഹദീസ്, ഷെയ്ഖ് അൽബാനി ഒക്കെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ച ഹദീസ് നമ്മൾ കേൾക്കുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഒരു അറിയിപ്പാണത്. അന ഇൻദ ദന്നി അബ്ദി ബി ഇൻ ദന്ന ബി ഖൈറൻ ഫലഹു വഇൻ ദന്ന ബി ഷർറൻ ഫലഹു ഔ കമ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ അറിയിപ്പാണ്, എന്റെ ദാസൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു അവിടെയാണ് ഞാൻ, എന്നെക്കുറിച്ച് സൽവിചാരമാണ് ദാസനുള്ളത് എങ്കിൽ ദാസന് നല്ലത് ഭവിക്കും, എന്നെക്കുറിച്ച് മോശം വിചാരമാണ് ദാസനുള്ളത് എങ്കിൽ ദാസന് മോശം ഭവിക്കും എന്നുള്ളതാണ്. ബുദ്ധിയുള്ള മനുഷ്യന്മാർ അള്ളാഹുവിന്റെ ഈ അറിയിപ്പ് കേൾക്കുമ്പോൾ എന്താ വേണ്ടത്? അള്ളാഹുവിനെ കുറിച്ച് സൽവിചാരമാണ്, അള്ളാഹുവിനെ കുറിച്ച് ഹുസ്നുബ്ബൻ നല്ല വിചാരമാണ് വെക്കേണ്ടത്. അപ്പൊ അള്ളാഹുവിൽ ഒരിക്കലും ഇച്ഛാഭംഗപ്പെടാൻ പാടില്ല, അള്ളാഹുവിൽ ഒരിക്കലും നിരാശപ്പെടാൻ പാടുള്ളതല്ല, അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും ആശ മുറിയാൻ പാടുള്ളതല്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഒരിക്കലും ആശയേറ്റ് പതിതനാകാൻ പാടില്ല. പ്രത്യേകിച്ച് അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും സൽവിചാരമാണ് ഉണ്ടായിട്ടുണ്ട്. പടച്ചോന്റെ രക്ഷ ഉണ്ട്, അള്ളാഹുവിന്റെ വാഗ്ദാനം അത് അള്ളാഹുവിൽ നിന്നുള്ള വാഗ്ദാനമാണ്, അതവൻ സത്യമായി പുലർത്തും തരും എന്നുള്ള ആ ഒരു ഉറപ്പിൽ ഉൽക്കടമായ ഇച്ഛയിലായിരിക്കണം എപ്പോഴും വിശ്വാസി. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് വാഗ്ദാനമേകിയത് അവനറിയാം, അതെങ്ങനെ ഫലിപ്പിക്കണം, അതെങ്ങനെ അരുളണം എന്നുള്ളത്. അതൊരുവേള നമ്മൾ നിനക്കും വിധം നമ്മൾ പ്രതീക്ഷിക്കുന്നതായിക്കൊള്ളുന്നില്ല, പിന്നെ നമുക്ക് ഏറ്റവും ഗുണകരം എങ്ങനെയാണ് ആ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അരുളുകയും ഏകുകയും ചെയ്യുന്നതാണ് പ്രധാനം. അള്ളാഹുവിൽ നമ്മളുടെ ഇച്ഛ മുറിയാതിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ നല്ലത് വിചാരിക്കുക എന്നുള്ളതാണ് ഏതൊരവസ്ഥയിലും. ഏതൊരവസ്ഥയിലും കപടന്മാരാകാമല്ലോ, കപടന്മാരാണ് പലപ്പോഴും വിശ്വാസത്തിൽ നിന്ന് വഴുതി അള്ളാഹുവിൽ നിരാശരായി അഴകുഴമ്പരായി ഇവിടെ ജീവിക്കുക. വിശ്വാസികൾ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അത് സത്യമായി പുലരും എന്ന് ഹസ്ബി അല്ലാഹ്, അത് ഉറപ്പാണ്, അള്ളാഹു എനിക്ക് മതി. തവക്കൽ തുആലല്ലാഹ്, അള്ളാഹുവിൽ ഞാൻ ഏൽപ്പിച്ചു, ഉറപ്പിൽ ഒരു ചാഞ്ചല്യവുമില്ലാതെ അങ്ങനെയുള്ള ഒരു വിചാരം അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ചരിത്രങ്ങൾ കേൾക്കുകയുണ്ടായി. തന്നോഹി അൽ ഫറജ് ബാദശിദ്ദ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കൃതി, അതിൽ ഒരു ചരിത്രം എഴുതിയത് അഴികൾ എണ്ണാൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തി അഴികൾക്കുള്ളിലായപ്പോൾ കാലുകുത്താനിടല്ലാത്ത ആളുകളാണ്. ഒരു നവാഗതന്റെ ആഗമനം ആ ജയിലിലുള്ളവർക്ക് പോലും അലവസരമായി. പക്ഷേ നവാഗതൻ പ്രദോഷത്തിൽ തന്നെ അഴികൾക്കുള്ളിൽ കയറ്റിയപ്പോൾ അവരോട് വിശാലമായ സ്ഥലം ഒരിക്കലും ആവശ്യപ്പെട്ടില്ല, ഉള്ളിലുള്ളവരോട്, ജയിൽ പുള്ളികളോട്. അദ്ദേഹം ആവശ്യപ്പെട്ടത് നമസ്കരിക്കുവാൻ ഒരിടം മാത്രമാണ്. അഴികൾക്കുള്ളിൽ ഇരുളിന്റെ മറവിൽ, രാവിന്റെ നിറവിൽ ആ രാവിനെ ധന്യനാക്കിയ അയാൾ അള്ളാഹുവിനെ സുജൂദിൽ നമസ്കാരത്തിൽ കഴിച്ചുകൂട്ടി. പ്രഭാതത്തിൽ അതിന്റെ ഉഷങ്കാലം പിന്നിട്ടപ്പോൾ ജയിലിൽ നിന്ന് ജയിലുടമസ്ഥർ വന്ന് ഈ നവാഗതനെയാണ് വിളിച്ചിറക്കുന്നത്, നിങ്ങൾക്ക് മോചനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അയാളുടെ നേരെയാണ് ഘോഷിച്ചത്. അത് മറ്റുള്ളവരുടെ അമ്പരപ്പിന് കാരണമാക്കി എന്നുള്ളതാണ്. അവിടെ എന്ത് അദ്ദേഹം തനിക്കായി സമർപ്പിച്ചു? അദ്ദേഹം മറ്റുള്ളവരോട് ഓതിയത് എന്താണ്? അദ്ദേഹം അഴികൾക്കുള്ളിൽ നിന്നിറങ്ങിയപ്പോൾ, അദ്ദേഹം വെളിച്ചം കണ്ടപ്പോൾ മറ്റുള്ളവരോട് തിരിഞ്ഞു നോക്കി പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് സൽവിചാരം വെച്ച് പുലർത്തൂ, അള്ളാഹു ഒരിക്കലും ഒരാളെയും പാഴാക്കൂല. അള്ളാഹുവിനെ കുറിച്ച് സൽവിചാരം വെച്ച് പുലർത്തുന്നവനെ ഒരിക്കലും അള്ളാഹു പാഴാക്കൂല എന്നുള്ള സന്ദേശമാണ് അയാൾ ഓതിയത്. അത് തെന്നൂഹിയുടെ ഈ ഒരു ചരിത്രം നോക്കി നമുക്ക് വായിക്കേണ്ടതില്ല. ഖതീബ് ഉണർത്തിയിട്ടില്ല എങ്കിലും ഇവിടെ നമ്മൾ മക്കയുടെ ചരിത്രം വായിക്കുമ്പോൾ, നബിമാരുടെ ചരിത്രം വായിക്കുമ്പോൾ, മഹത്തുക്കളുടെ ചരിത്രം വായിക്കുമ്പോൾ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹാജറിനെയും ഇസ്മായിലിനെയും മക്കയിൽ പാർപ്പിച്ച ചരിത്രത്തിൽ, മക്കയിൽ വിജനാവസ്ഥയാണ്, മൂകമായ പാറക്കെട്ടുകളല്ലാതെ മക്കയിൽ ഒന്നുമില്ലാത്ത അവസ്ഥ, കഅബത്തിന്റെ ഈ ആധുനിക ഭംഗിയോ നാഗരികമായ സാഹചര്യം ഒന്നും അന്നുണ്ടായിരുന്നില്ല. കഅബയുള്ളിടത്തൊരു മൺപൂന മാത്രമാണുള്ളത്. മൂകമായ മലകൾ ഭീതി ഉളവാക്കും വിധം മക്കയിൽ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ ഒരു ഉമ്മയും അതിന്റെ കൈക്കുഞ്ഞും മാത്രം ആ കഅബയുടെ മൺകൂനക്കരികിൽ പാർക്കാൻ വിധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എത്ര ഭീതിജനകമാണ്. അവരെ കൊണ്ടുവന്നാക്കിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ നീണ്ട കാലുവപ്പുകൾ തിരിഞ്ഞു നോക്കാതെ മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്കാണ് നീണ്ട കാലുവപ്പുകളിൽ പോവുകയാണ്. സ്വാഭാവികമാണ്, അല്പം വെള്ളമാണുള്ളത്, അല്പം കാരക്കെയാണുള്ളത്. ഹാജർ വിളിക്കുക എന്നുള്ളത്, ഇബ്രാഹിം വിളിക്കുകയാണ്. പ്രതികരിക്കാതെ കാലുവപ്പുകളെ നീട്ടിച്ചവിട്ടി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങുകയാണ്. ഈ സമയമാണ് ഹാജർ ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ കൽപ്പനയാലാണോ നിങ്ങൾ ഞങ്ങളെവിടെ വിട്ടേച്ച് പോകുന്നത്? അതിന് മാത്രമാണ് ഇബ്രാഹിം നാം എന്ന് പ്രതികരിച്ചത്. അവിടെയാണ് ഹാജർ മൂകമായ മലകളെ സാക്ഷിയാക്കി, കഅബത്തിന്റെ അന്നുണ്ടായിരുന്ന മൺകൂനയെ സാക്ഷിയാക്കി പറഞ്ഞത്, ഇദൻ ലാ യുദയ്യൂന എന്ന്. ഇദൻ ലാ യുദയ്യൂന, അള്ളാഹു കൽപ്പിച്ചതനുസരിച്ചാണ് ഞങ്ങളെവിടെയാക്കി നിങ്ങൾ പോകുന്നത് എങ്കിൽ ആ അള്ളാഹു ഞങ്ങളെ കൈയൊഴിക്കൂല, പാഴാക്കൂല എന്ന് പറഞ്ഞ് ആത്മനിർവൃതിയിൽ, വിശാല മനസ്കതയിൽ ആ ഒരു വാസം, ഏകാന്തത അവിടെ തിരഞ്ഞെടുക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ പ്രയാസത്തിനപ്പുറം എന്ത് സംഭവിച്ചു? അള്ളാഹുവിനുള്ള ആ സൽവിചാരം, അതിന്റെ ആ ഒരു വിളി അപ്രകാരമുണ്ടായി. ശരിയാണ്, തവക്കുലിന്റെ പൂർണ്ണതയാണ് തന്നാൽ കഴിയുന്നതെല്ലാം നിർവഹിച്ചതിന് ശേഷം തവക്കുൽ. ഒരു മനുഷ്യൻ പരിശ്രമിക്കണം തന്നാലാവുന്നത്, എന്നിട്ട് തവക്കുലാക്കണം എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ ഹാജർ ദാഹിച്ചു വലഞ്ഞ കുഞ്ഞിന് വേണ്ടി, ദാഹിച്ചു വലഞ്ഞ തനിക്ക് വേണ്ടി അല്പം ജലം തേടി അവർ ഓടി, സഫയുടെ നേരെ കയറി, അവിടെ നിന്നിറങ്ങി മറുവയിലേക്ക് ഓടി, 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും, സഫയിൽ നിന്ന് മറുവയിലേക്ക്, മറുവയിൽ നിന്ന് സഫയിലേക്ക് മലയിറങ്ങി അവർ താഴ്വാരത്തെത്തി, മറുവയിലേക്ക് ഓടുകയാണ്. മലയിറങ്ങുമ്പോൾ കുഞ്ഞിനെ കാണും, മലമുകളിൽ നിന്നാണ്. കയറുമ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ കുഞ്ഞിനെ കാണും. അതുകൊണ്ട് തന്നെ അവർ നടന്ന് ഇറങ്ങി, നടന്ന് കയറി. പക്ഷെ താഴ്വാരത്തിലെത്തിയാൽ അവർക്ക് കുഞ്ഞിനെ കാണാൻ കഴിയില്ല കിടത്തിയെടുത്ത്. അതുകൊണ്ട് തന്നെ അവർ ആ താഴ്വാരത്ത് ഓടിയാണ് പിന്നെ മർവയിലേക്ക് എത്തിയത്. നമ്മൾ ഇന്നും അനുസ്മരിച്ച്, ആ ചരിത്രം അനുസ്മരിച്ച് സഫ മർവക്കിടയിൽ കുറച്ച് സ്ഥലം ഓടുന്നുണ്ട്. തന്നാലാവുന്നത് ആ മഹദി നിർവഹിച്ചു. അള്ളാഹുവിൽ സൽവിചാരമുള്ളവരായി പ്രതീക്ഷ മുറിയാതെ. അതുകൊണ്ട് തന്നെ എന്നേക്കുമായി അതിന്റെ ഫലം ലോകം വായിക്കുന്നതിന് വേണ്ടിയാണ് സംസം ചരിത്രമായി ഇന്നലകളിൽ, ഇന്ന് നാളുകളിൽ തുടരുന്നത്. പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ വിസ്മരിക്കാനോ, അള്ളാഹുവിൽ സൽവിചാരം മുറിയാനോ പാടുള്ളവരല്ല എന്ന് മനസ്സിലാക്കാനാണ്. ഇബ്നു അബി ദുനിയ ഒരു ബഹ്റൈനിയുടെ കഥ ഉദ്ധരിച്ചത് ഇവിടെ ഖതീബ് കേൾപ്പിക്കുകയുണ്ടായി. അതിലേയുമൊക്കെ പാഠം ഇതാണ്, സിയാദ് ഇബ്നു അബീഹിന്റെ ഭരണകാലഘട്ടത്തിൽ വധശിക്ഷയ്ക്ക് വിധേയനായ ഒരു വ്യക്തി. അദ്ദേഹം വധശിക്ഷ ഏറ്റുവാങ്ങുവാൻ തയ്യാറായി, അതിന് വിധേയനാണ്, നിർബന്ധിതനാണ്. പക്ഷേ അദ്ദേഹം ഒതു ചെയ്ത രണ്ടരക്കാത്ത നമസ്കാരം തന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ ഉദ്ദേശിക്കുകയാണ്. എന്തിനാണത്? അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ്. ഒതു ചെയ്ത് രണ്ടരക്കാത്ത നമസ്കരിച്ച് അദ്ദേഹം വധശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായ സന്ദർഭത്തിൽ വധശിക്ഷ വിധിച്ച ഭരണാധികാരി ചോദിക്കുകയാണ്, നിങ്ങൾ പശ്ചാത്തപിച്ചോ തൗബ ചെയ്തോ? അതേ എന്ന് സമ്മതം മൂളിയാം. ആ വ്യക്തിക്ക് ബഹ്റൈനിക്ക് മാപ്പരുളി അദ്ദേഹത്തെ അവിടെ നിന്ന് വിട്ടയക്കുകയാണ്. വാൾത്തുമ്പിൽ നിന്ന് ജീവിതം തിരിച്ചു കിട്ടിയ നിർവൃതിയിൽ ആ വ്യക്തി ജീവിതത്തിലേക്ക് മടങ്ങിയ ചരിത്രം നമ്മൾ വായിക്കുന്നു. ഒക്കെയും നമ്മളോട് പറയുന്നത് എന്താണ്? നമുക്ക് രക്ഷകനായി, അഭയമരുളുന്നവനായി നമുക്കൊരു മേലായ റബ്ബ് സുബ്ഹാനഹു വതആലയുണ്ട്. ആ റബ്ബിൽ ഒരിക്കലും പിടിവിടാനോ പ്രതീക്ഷ മുറിയാനോ ഒരു വിശ്വാസിക്ക് പാടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു, ഞെരുക്കം വന്നാൽ, പ്രയാസം ഉണ്ടായാൽ, ക്ലേശതകളിൽ വീർപ്പുമുട്ടിയാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബു സമാവാതി വൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇതിന് ദുആ ഉൽ കർബ് എന്നാണ് പറയാം. പ്രയാസത്തിന്റെ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ വിളിക്കുവാനുള്ള അവന്റെ ഏകത്വം ഘോഷിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാവചനം. ഇത് പ്രയാസങ്ങൾക്കപ്പുറം എളുപ്പവും ഞെരുക്കത്തിനപ്പുറം ആശ്വാസവും അരുളുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നിമിത്തമാക്കിയ ഒരു ദുആയാണ്, പ്രാർത്ഥനയാണ്. ഇങ്ങനെയുള്ള പ്രാർത്ഥനാവചനങ്ങളെ അതരങ്ങൾ കൊണ്ട് ഉരവിട്ട് അത് മനസ്സറിഞ്ഞ് അള്ളാഹുവിൽ ഉറച്ച പ്രതീക്ഷയും പ്രത്യാശയും ഉള്ളവരായിട്ട് നമ്മളിവിടെ ജീവിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ദവാമുൽ ഹാൽ മിനൽ മുഹാൽ എന്നത്, ഒരേ അവസ്ഥ തുടരുക എന്നുള്ളത് അസംഭവ്യമാണെന്നുള്ളത് ഈ ലോകത്തിലെ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ജീവിതാവസ്ഥകൾ മാറി മാറി വരും. ആ മാറി മാറുന്ന ജീവിതാവസ്ഥകളിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് മതം വരച്ച രീതിയിൽ, ദീൻ പഠിപ്പിച്ച രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ട് പെരുമാറുകയാണ് വേണ്ടത്. وَرُبَّنَا زِلَتِنْ يَدِيقُ بِهَا الْفَتَى ذَرْعًا وَعِنْدَ اللَّهِ مِنْهَا الْمَخْرَجُ ضَاقَتْ وَلَمَّا اسْتُحْكِمَتْ حَلَقَاتُهُ فُرِجَتْ وَكُنْتُ أَظُنُّهَا لَا تُفْرَجُ. ഒരു കാവ്യ വരിയാണ്, അല്ലെങ്കിൽ ഒരു കവിയുടെ രണ്ട് വരി കവിതകളാണ്, വളരെ അർത്ഥവത്തായ രണ്ട് വരിയുള്ളൂ. وَرُبَّنَا زِلَتِنْ, എത്ര ജീവിത ക്ലേശങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, മുസീബത്തുകൾ, വിപത്തുകൾ, യദീഖു ബിഹൽ ഫതാവറൻ, അതിൽ യുവാക്കൾ പോലും അവർ ഇടുസത അനുഭവിക്കുന്ന പ്രയാസത്തിൽ, ടെൻഷനിൽ മുറുകുന്ന അവസ്ഥയാണുള്ളത്. വഇന്ദല്ലാഹി മിൻഹൽ മഖ്റജു, പക്ഷെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ എത്ര ഇടുക്കങ്ങൾ ഉണ്ടായാലും ഞെരുക്കങ്ങൾ ഉണ്ടായാലും അതിൽ നിന്നൊരു പോംവഴിയും പുറത്തു പോകുവാനുള്ള ഒരു മാർഗവും അള്ളാഹുവിങ്കലുണ്ട് എന്ന കാര്യമാണ്. പ്രതിസന്ധി മൂർജിച്ചു, ഇടുസായി, അതിന്റെ കണ്ണികളെ പ്രതിസന്ധി ഒരു വ്യക്തിയിൽ മുറുക്കി. പക്ഷേ ഫുരിജത് വകുന്തു അബുന്നുഹാല തുഫ്രജു, ഞാൻ വിചാരിച്ചത് ഇതൊരിക്കലും മോക്ഷമില്ലാത്ത, മോചനമില്ലാത്ത വിധം തന്നെ വരിഞ്ഞു മുറുക്കുന്ന വളയങ്ങളാണ് എന്നാണ്. പക്ഷേ പ്രതീക്ഷിക്കാത്ത വിധം അത് ലൂസായി, അയഞ്ഞു, മോക്ഷണ്ടായി എന്നുള്ളതാണ്. കാരണം എല്ലാ പ്രതിസന്ധികൾക്കും അള്ളാഹുവിൽ നിന്നുള്ള ഒരു മോക്ഷമുണ്ട്. അതെത്ര മുറുകിയാലും ഇറുകിയാലും ശരി എന്നാണ് കവി പറഞ്ഞത്. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ മോക്ഷത്തിന്റെ രക്ഷയുടെ മാർഗങ്ങളെ മതം വരച്ച രീതിയിൽ, ദീൻ പറഞ്ഞ രീതിയിൽ നമ്മൾ അന്വേഷിക്കുന്ന, വായിക്കുന്ന, അങ്ങനെ അതിനനുസരിച്ച് ജീവിതത്തോട് പ്രതികരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും പാത്രീഭൂതരാക്കും, മാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റും, മാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് ദൂരപ്പെടുത്തും, മാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കും, മാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകും, മാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് പൊറുക്കും, മാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങൾ അള്ളാഹു അവന്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കും, മാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും ഇഹത്തിലും പരത്തിലും അള്ളാഹു നമുക്ക് ഏവർക്കും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമേത്തി അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുമാറാവട്ടെ, നമ്മെയും ആദരിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعدائك أعداء الملة والدين اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها اللهم احفظ لها استقرارها اللهم احفظ لها قيادتها وعقيدتها وأمنها ورجال أمنها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم